ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. വയനാടിന്റെ ദുരിതം നേരിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ചു. പ്രശ്നപരിഹാരത്തിന് ഒപ്പമുണ്ടെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി. പുനരധിവാസത്തിന് സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ സഹായവും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാൽദ്വീപ്സുമായുള്ള ബന്ധത്തിന് കരുത്തേകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ബാങ്കുകൾ അടിസ്ഥാന പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആർബിഐ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിരാശ. തിരശീല വീഴാൻ ഒരു ദിനം ശേഷിക്കെ മെഡൽ പട്ടികയിൽ ചൈന മുന്നിൽ. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലെത്തിയത്. ദുരന്തഭൂമിയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തി. ചൂരൽമലയിൽ അദ്ദേഹം ഏറെ നേരം ചെലവഴിച്ചു. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല GVHS സ്കൂളും വീടുകളും പ്രധാനമന്ത്രി കണ്ടു. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ഉൾപ്പെടെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. തുടർന്ന് ബെയ്ലി പാലത്തിലെത്തിയ പ്രധാനമന്ത്രി രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ശ്രീ മോദി സന്ദർശിച്ചു. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രതിനിധികളായ 9 പേരുമായി കൂടിക്കാഴ്ച നടത്തി. 25 മിനിറ്റോളം അദ്ദേഹം ക്യാമ്പിൽ ചിലവഴിച്ചു. തുടർന്ന് മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ എത്തിയ പ്രധാനമന്ത്രി ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യമൊന്നാകെ ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
വയനാട്ടിലെ ദുരന്ത മേഖലയിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നു. ദുരന്തം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നിവേദനം തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടൊപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി അവലോകന യോഗത്തിനുശേഷം അറിയിച്ചു. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായതുമുതൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അവലോകന യോഗത്തിനുശേഷം ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയോട് ദുരന്തത്തിന്റെ വ്യാപ്തി മുഖ്യമന്ത്രി വിശദീകരിച്ചു. നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുവരികയാണ്. വിശദമായ നിവേദനം സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചു. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയിലെയും മാൽദ്വീപ്സിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൈസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം കുറിച്ചത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബാങ്കുകൾ അടിസ്ഥാന പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് ധനമന്ത്രി ഊന്നൽ നൽകി. നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതും വായ്പകൾ നൽകുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ ധനമന്ത്രി ബാങ്കുകളോട് ആവശ്യപ്പെട്ടു. ബാങ്കിംഗ് നിയന്ത്രണങ്ങളിൽ സർക്കാർ വരുത്താൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികളുടെ നേട്ടങ്ങൾ ധനമന്ത്രി വിശദീകരിച്ചു. എഥനോൾ നിർമ്മാണത്തിൽ ബഹുതലസ്പർശിയും ഭാവി മുന്നിൽ കണ്ടുള്ളതുമായ സമീപനമാണ് വേണ്ടതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ പഞ്ചസാര ഫാക്ടറികളുടെ ദേശീയ സഹകരണ ഫെഡറേഷൻ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ധനങ്ങളിലെ എഥനോൾ മിശ്രണ തോത് 26% ഉയർത്തും. വരും വർഷങ്ങളിൽ രാജ്യത്തെ എഥനോൾ ആവശ്യകത 1000 കോടി ലിറ്ററായി ഉയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നാളെ നേപ്പാളിലെത്തും. നേപ്പാൾ വിദേശകാര്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി തിമോർ ലെസ്റ്റിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെസ്റ്റ് നൽകി ആദരിച്ചു. പ്രസിഡന്റ് ജോസ് റാമോസ് ഹോട്ടെയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹികക്ഷേമം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. അത്യുത്പാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിള ഇനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. 34 വയൽ വിളകളും 27 പഴം പച്ചക്കറി വിളകളും ഉൾപ്പെടെയുള്ളവയുടെ വ്യത്യസ്ത ഇനങ്ങളാണ് പുറത്തിറക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് നിരാശ. വനിതകളുടെ 76 കിലോ ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ റിതിക ഹൂഡ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി. വനിതകളുടെ വ്യക്തിഗത ഗോൾഫിൽ അദിതി അശോകിന്റെയും ദീക്ഷ ഡാഗറിന്റെയും മെഡൽ സാധ്യത മങ്ങി. മെഡൽ പട്ടികയിൽ 34 സ്വർണവുമായി ചൈനയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. 33 സ്വർണവുമായി അമേരിക്ക രണ്ടാമതും 18 സ്വർണവുമായി ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തുമാണ്. ഒരു വെള്ളിയും 5 വെങ്കലവുമായി ഇന്ത്യ 69 സ്ഥാനത്താണ്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന്റെ പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ കായിക തർക്കപരിഹാര കോടതി ഇന്ന് തീരുമാനമറിയിക്കും. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തി ഫൈനലിൽ അയോഗ്യയാക്കിയതിനെതിരെയാണ് വിനേഷ് കായിക കോടതിയെ സമീപിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവിയയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ടീമംഗങ്ങളെ അനുമോദിച്ച കേന്ദ്രമന്ത്രി അവരുടെ മികച്ച പ്രകടനത്തിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞു. മന്ദരോഗത്തിനെതിരായ ഗുളികകൾ വിതരണം ചെയ്യുന്ന MDA പ്രചാരണ പരിപാടിയുടെ രണ്ടാംഘട്ടത്തിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. കൊതുകുകടി ഒഴിവാക്കലും പ്രതിരോധ മരുന്ന് കഴിക്കലും മന്ദരോഗ നിർമ്മാർജ്ജനത്തിൽ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുണഭോക്താക്കളിൽ 90% പേരെങ്കിലും മരുന്നുകൾ കഴിക്കുക എന്നത് ദൌത്യത്തിന്റെ വിജയത്തിന് അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഭീകരരും സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടൽ. ഗാഗർ മാണ്ഡു പ്രദേശത്ത് സംയുക്ത സുരക്ഷാസേന നടത്തിയ തിരച്ചിലിന് പിന്നാലെയാണ് വെടിവയ്പ് ആരംഭിച്ചത്. ജമ്മുകശ്മീരിലെ കഠ്വ ജില്ലയിൽ കാണപ്പെട്ട 4 ഭീകരരുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഭീകരാക്രമണത്തിൽ കഠ്വ ജില്ലയിൽ മാത്രം 4 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. രാജി തീരുമാനം പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഒബൈദുൽ ഹസൻ. ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രസിഡന്റിന് രാജി സമർപ്പിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്ന് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭകർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. യുക്രൈൻ കടന്നുകയറ്റത്തെ തുടർന്ന് കേസ്ക്, ബ്രൈൻസ്ക് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കി റഷ്യ. പ്രതിരോധ നടപടികളുടെ ഭാഗമായി ദേശീയ ഭീകരവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ പ്രകോപനം ഉണ്ടാകുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 93 പേർ കൊല്ലപ്പെട്ടു. പള്ളി, സ്കൂൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്രായേൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയായിരുന്ന ഹമാസ് കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കി. പ്രഭാത പ്രാർത്ഥനകൾ നടക്കുമ്പോഴായിരുന്നു ആക്രമണമെന്നും കൊല്ലപ്പെട്ട 90 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും ഗാസ പ്രതിരോധ സേനാ വക്താവ് പറഞ്ഞു. ഇന്ന് ലോക സിംഹദിനം. സിംഹങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. സിംഹ സംരക്ഷണത്തിനായി സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആകെ സിംഹങ്ങളുടെ എണ്ണം 674 വർദ്ധിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാടിന്റെ ദുരിതം നേരിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ചു. പ്രശ്നപരിഹാരത്തിന് ഒപ്പമുണ്ടെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി. പുനരധിവാസത്തിന് സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ സഹായവും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാൽദ്വീപ്സുമായുള്ള ബന്ധത്തിന് കരുത്തേകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബാങ്കുകൾ അടിസ്ഥാന പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് RBI ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിരാശ. തിരശീല വീഴാൻ ഒരു ദിനം ശേഷിക്കെ മെഡൽ പട്ടികയിൽ ചൈന മുന്നിൽ. വാർത്തകൾ കഴിഞ്ഞു.